സഖര്യാ പ്രവചനമാകുന്നുവല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നിന്നുമാകുന്നു ഈ ഒരാഴ്ചയിൽ നാം പഠിച്ചു തുടങ്ങിയത്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ സഖര്യാവ് കണ്ട 10 ദർശനങ്ങളായിരുന്നു നാം പഠിച്ചു കഴിഞ്ഞത്. 70 വർഷം അടിമത്തത്തിൽ കഷ്ടപ്പെട്ടതിന് ശേഷം പ്രതീക്ഷകളോടെ മടങ്ങി വന്ന ഇസ്രായേൽ മക്കൾ അഭിമുഖീകരിച്ച എതിർപ്പുകളുടെ മുൻപിൽ അവർ ആകെ പതറി നിരാശപ്പെട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന ജനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം പ്രവാചകന്മാരെ അയച്ചു. ഹഗ്ഗായി പ്രായോഗികത്വം നിറഞ്ഞ ദൂത് അറിയിച്ചെങ്കിൽ സഖര്യാവ് ദൈവം നൽകിയ ദർശനങ്ങൾ അറിയിച്ച് ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. സഖര്യാ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിപ്രധാനമായ ഒരു പ്രശ്നമാകുന്നു പ്രവാചകൻ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അതായത് മതപരമായ ഒരു ആചാരക്രമം ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം. അടിമകളായി അന്യനാട്ടിൽ ദുരിതം അനുഭവിച്ചിരുന്ന ഇസ്രായേൽ ജനം ഉപവസിക്കുകയും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇത് പിന്നീടൊരു ആചാരമായി. സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ ജനം ദൈവാനുഗ്രഹം കാംക്ഷിച്ച് ഉപവസിക്കുകയും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവർ ആഗ്രഹിച്ച ദൈവാനുഗ്രഹം ഭൗതികമായ സമ്പൽ സമൃദ്ധിയായിരുന്നു എന്ന കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്നും നമ്മുടെ ഇടയിലെ പല ആചാരങ്ങളും ഇങ്ങനെ ആരംഭിച്ചതാണെന്ന് ചിന്തിക്കുമ്പോൾ രസമായി തോന്നുന്നില്ലേ? അങ്ങനെയുള്ള ഓരോന്നും എടുത്തു പറയുവാൻ എനിക്ക് സമയമില്ല. അല്ലായിരുന്നെങ്കിൽ പലതും ചിന്തിക്കുവാനായിട്ട് രസമായി തോന്നും. ഒരിക്കൽ ആത്മാർത്ഥമായി ചെയ്തപ്പോൾ ദൈവം പ്രസാദിച്ച ആ കാര്യങ്ങൾ ഇന്ന് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ആചാരമായി തുടരുന്നു. ഇസ്രായേൽ ജനം വളരെ അധികം അനുഗ്രഹം ആഗ്രഹിച്ച് ഉപവസിക്കുകയും മറ്റും ചെയ്തിട്ടും തങ്ങൾ പ്രതീക്ഷിച്ച ഫലം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ജനം ആകെ ചിന്താക്കുഴപ്പത്തിലായി. ഒരു കൂട്ടം ആളുകൾ ബഥേലിൽ നിന്നും യെരുശലേം ദേവാലയത്തിലുള്ള പുരോഹിതന്മാരുടെ അടുക്കൽ വന്ന് തങ്ങളുടെ സംശയം ചോദിച്ചു. ഒരു ആചാരക്രമം ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിന് ദൈവം നൽകുന്ന ത്രിവിധ മറുപടിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത സംശയത്തിനുള്ള 1-ാമത്തെ മറുപടി 7-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നാം പഠിച്ചു കഴിഞ്ഞു. അത് ഹൃദയം ശരിയാണെങ്കിൽ ആചാരക്രമവും ശരിയാകും എന്നുള്ളതാണ്. 2-ാമത്തെ മറുപടിയുടെ മുഖവുരയാണ് നാം ഇന്നലെ പഠിച്ചത്. അത് ഹൃദയം തെറ്റാകുന്നുവെങ്കിൽ ആചാരവും തെറ്റാകുന്നു. ഇനി നമുക്ക് 7-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. 8-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ യഹോവയുടെ അരുളപ്പാട് സഖര്യാവിനുണ്ടായത് എന്തെന്നാൽ. ഈ വാക്യത്തിൽ നിന്നും നമുക്ക് വീണ്ടും വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്നാൽ പ്രവാചകൻ തൻ്റെ ചില അഭിപ്രായങ്ങളല്ല ഇവിടെ നൽകുന്നതെന്ന് പ്രത്യേകം ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നു. അവൻ ജനങ്ങളോട് പറയുന്നത് ദൈവത്തിന് പറയുവാനുള്ളതാകുന്നു. ദൈവം നിങ്ങൾക്ക് തരുന്ന മറുപടി, അതായത് ഹൃദയം തെറ്റാകുന്നുവെങ്കിൽ ആചാരവും തെറ്റാകുന്നു എന്നുള്ള ചിന്ത. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ താൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവിൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. 10 കൽപ്പനകളിൽ ഒടുവിലത്തെ കൽപ്പന അല്പം അടുത്ത് ശ്രദ്ധിക്കുന്നത് ഇത്തരുണത്തിൽ വളരെ സഹായകരമായിരിക്കും. 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നത് അത്രേ. അടുത്ത കൽപ്പന ഒരു പാലം പോലെ നിൽക്കുന്നു, അതായത് മാതാപിതാക്കളോടുള്ള മനുഷ്യന്റെ ബന്ധത്തെ കാണിക്കുന്ന കൽപ്പന. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒന്നാണ് ബാല്യകാലം. ഈ പിഞ്ച് പൈതൽ അതിൻ്റെ മാതാവിനെയും പിതാവിനെയും മാത്രം ശ്രദ്ധിക്കുന്നു. അവർ സത്യത്തിൽ അതിന് ദൈവമാകുന്നു. അല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയതും അതുപോലെ തന്നെയാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിൻ്റെ ഒരു കാരണം പിന്നീട് അവർ ദൈവത്തെ അനുസരിക്കുവാൻ പഠിക്കണം എന്നുള്ളതാണ്. ഇനിയും ഒടുവിലത്തെ 5 കൽപ്പനകൾ ഒന്ന് ശ്രദ്ധിച്ചേ. പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. നിന്റെ സഹോദരൻ്റെ മാരുതിക്കാറോ മണിമാളികയോ ഒന്നും നീ മോഹിച്ചു പോകരുത്. നിന്റെ അയൽക്കാരനുള്ളതല്ല നീ ആഗ്രഹിക്കേണ്ടതെന്ന് ചുരുക്കം. നാം പലപ്പോഴും ഇത് ഓർക്കാറില്ല എന്നതാണ് സത്യം. ഈ കൽപ്പനകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാലും, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം പറയരുതെന്ന്, ഓരോരുത്തൻ താൻ തന്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുകയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, മോഹിക്കരുത് എന്നൊക്കെയാണ്. തുടർന്ന് 10-ാം വാക്യത്തിൽ പറയുന്നത്, വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് ഇറങ്ങിയുള്ള നിരൂപണമാകുന്നില്ലേ? 10-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്നത്, നിങ്ങളിൽ ആരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത് എന്ന്. 10 കൽപ്പനകളിലും പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? ക്രിസ്തു കൽപ്പനകളെല്ലാം കൂടി വളരെ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു. 2 കൽപ്പനകൾ ഉദാഹരണമായി അവൻ എടുത്തു കാണിച്ചു എന്ന് മാത്രം. പക്ഷേ അവൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? നീ നിന്റെ സഹോദരനോട് കോപിച്ചാൽ താങ്കൾ കൊലപാതകം ചെയ്ത കുറ്റക്കാരനാകുമെന്ന്. ദൈവം പറയുന്നത്, ഇസ്രായേൽ ജനം ആചാരങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ തന്നെ നിങ്ങൾ അവരെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നേരിട്ടേ മതിയാകൂ. വെള്ളിയാഴ്ച വൈകുന്നേരം അവർ ആചാരങ്ങളിലൂടെ വീണ്ടും കടന്നു പോകുവാൻ ആരംഭിക്കും. അവർ കരയുകയും വിലപിക്കുകയും ഉപവസിക്കുകയും യാഗങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. അതിനൊന്നിനും ഒരു കുറവും ഇല്ലെന്ന് ചുരുക്കം. മലാക്കയുടെ പുസ്തകത്തിൽ ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ പറയുന്നു ആ യാഗങ്ങൾ നിങ്ങളെ മുഷിപ്പിച്ചെന്ന്. നിങ്ങൾ എന്റെ സ്ഥാനത്തായിരിക്കേണ്ടിയിരുന്നു, അവ എനിക്ക് ഓക്കാനം വരുത്തുന്നവയത്രേ. ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ആചാരങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവം അത് അംഗീകരിക്കുന്നില്ല. ദൈവം പറയുക, തനിക്കത് വേണ്ട എന്ന്. 11-ാം വാക്യം, എന്നാൽ ചെവി കൊടുക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു, അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. ആ ജനം കേൾക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചത് കേൾക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇന്നും ഇതേ അവസ്ഥയിലുള്ള ജനങ്ങൾ വളരെയുണ്ട്. ദൈവശബ്ദം കേൾക്കുവാനോ അനുസരിക്കുവാനോ മനസ്സില്ലാത്ത മനുഷ്യർ. ഇവിടെ പറയുന്ന അവർ ദുശാഠ്യം കാണിച്ചു. എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്! ഈ ദുശാഠ്യം വ്യക്തമാക്കുവാൻ ഈ ഭാഗത്ത് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് ചുമല് വലിക്കുക എന്നതാണ്. ഇതിന് 2 വിധത്തിൽ അർത്ഥമുണ്ട്. ഒന്ന്, ഒരു കാളയുടെ ചുമലിൽ നുകം വയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് പിൻപോട്ടു പോകുന്ന ചിത്രം. ഇപ്രകാരത്തിലുള്ള കാളകളെ എത്ര നിർബന്ധിച്ചാലും അടിച്ചാലും നുകത്തിന് കീഴിൽ വരില്ല. വേറൊരു ചിത്രം, ചില മനുഷ്യരുടെ തോളിൽ തട്ടി വിളിച്ചാൽ തോൾ വലിച്ച് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഭാര്യ പിണങ്ങിയിരിക്കുകയാണെന്ന് വയ്ക്കുക, ഭർത്താവ് എത്ര സ്നേഹത്തോടെ ചെന്ന് ആ തോളത്ത് കൈവച്ചാലും തോൾ പെട്ടെന്ന് വലിക്കും. ഇത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഭർത്താവിന്റെ കാര്യത്തിലും ഭാര്യയുടെ കാര്യത്തിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ഒരുപോലെ സത്യമാകുന്നു. ഒരാളുടെ കാര്യം മാത്രമാകുന്നു എന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ ചുമല് വലിച്ചുള്ള പ്രതികരണം വളരെ വലിയ ദുശാഠ്യത്തെ കാണിക്കുന്നതാണ്. ഒരു നിഷേധ മനോഭാവം. ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമത്രേ. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നത്, ഞാൻ അവരുടെ തോളത്ത് തൊട്ടു, പക്ഷേ അവർ അവരുടെ തോള് വലിച്ചു കളഞ്ഞു. ഇന്ന് നമ്മുടെ സഭകളിലും കൂട്ടായ്മകളിലും ഒക്കെയുള്ള പലരുടെയും തോളത്ത് ദൈവം കൈവച്ചിട്ട് പറയുന്നുണ്ട്, ഒരു നിമിഷം ക്ഷമിക്കൂ സുഹൃത്തെ, അങ്ങനെ ചെയ്യാതിരിക്കൂ, അപ്രകാരത്തിലുള്ള ഒരു ജീവിതം ജീവിക്കാതിരിക്കൂ. പക്ഷേ ഈ മനുഷ്യർ അവരുടെ തോള് വലിച്ചിട്ട് ചെവി അടച്ചു കളയുന്നു. ദൈവത്തിന് അവരോട് പറയുവാനുള്ളത് കേൾക്കുവാൻ ആ മനുഷ്യർക്ക് മനസ്സില്ല. പലപ്പോഴും ദൈവകൽപ്പനകളോട് നമുക്കുള്ള മനോഭാവം ഇതത്രേ. എത്ര വേദനാജനകമായ അവസ്ഥയില്ലേ? പ്രവാചകൻ പറയുന്നത്, എന്നാൽ ചെവി കൊടുക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു, അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വന്ന ചെവി പൊത്തിക്കളയുകയും ചെയ്തു. ബഥേലിൽ നിന്നും വന്ന ആ ജനം ചെയ്തിരുന്നത് ഇതാണ്. വാസ്തവത്തിൽ ആ രാജ്യം മുഴുവൻ ദൈവത്തോട് ഇപ്രകാരമായിരുന്നു പ്രതികരിച്ചിരുന്നത്. തങ്ങൾക്ക് വെളിച്ചം ലഭിച്ചില്ല എന്നതുകൊണ്ടല്ല ഇസ്രായേൽ ജനം അടിമകളായി അന്യദേശത്ത് പോകേണ്ടി വന്നത്. ദൈവം തന്റെ കരം അവരുടെ തോളത്ത് വെച്ച് പ്രവാചകന്മാർ അവരോട് സംസാരിച്ചു. പക്ഷേ കേൾക്കാതെ വണ്ണം അവർ ചെവി പൊത്തിക്കളയുകയും ചെയ്തു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ദൈവത്തിന് നേരെ തങ്ങളുടെ പുറം തിരിച്ചു, ദൈവവുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനകൾ അവർ ലംഘിച്ചു, അവർ ദൈവം മുൻപാകെ കുറ്റക്കാരായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഹൃദയം ദൈവവുമായി നിരപ്പ് പ്രാപിക്കാത്തതാകുന്നു എങ്കിൽ മതപരമായ ഒരു കർമ്മത്തിലൂടെ പോകുന്നത് കൊണ്ട് താങ്കൾക്ക് ഒരു ഗുണവുമില്ല. ഇത് എല്ലാ മതങ്ങളും സഭകളും സമൂഹങ്ങളും സമ്മതിക്കുന്ന സത്യം തന്നെയാണ്. പിന്നെ ചിലരുടെ കാര്യസാധ്യത്തിനായി മനുഷ്യരെ കബളിപ്പിക്കുന്നു എന്ന് മാത്രം. താങ്കളുടെ ജീവിതം നേരെ ആക്കാത്തിടത്തോളം കാലം മതഭക്തിയുള്ള ഒരു വ്യക്തിയായി ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ക്രിസ്തു കപടഭക്തിക്കാർ എന്ന് സംബോധന ചെയ്ത ആ കൂട്ടത്തിലെ ഒരംഗമായി മാത്രമേ വാസ്തവത്തിൽ ഈ ഭക്തി പുറമെ കാണിക്കുന്ന താങ്കളും ഞാനും തീരുന്നുള്ളൂ. ഒരു വിശ്വാസിയെ, തൻ്റെ ഒരു ശിഷ്യനെ അവിടുന്ന് ഒരിക്കലും കപടഭക്തിക്കാരൻ എന്ന് വിളിച്ചില്ല എന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ബൈബിളിൽ ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിയെ കപടഭക്തിക്കാരൻ എന്ന് സംബോധന ചെയ്തിട്ടില്ല. പിന്നെ ആരെയാകുന്നു കപടഭക്തിക്കാരെന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ ഭക്തി അഭിനയിച്ചവരെ, മതം ഉണ്ടായിരുന്നവരെ. ക്രിസ്തു പറഞ്ഞതുപോലെ കിണ്ടികിണ്ണങ്ങളുടെ പുറം തേച്ചു മിനുക്കിയിരുന്നെങ്കിലും അകം ആകെ അശുദ്ധമായിരുന്നതുപോലെയുള്ളവരെ. ഉള്ളിൽ ഒരു വ്യത്യാസവും ഇല്ല, ഏതന്യായവും കാണിക്കും, ആരെയും കബളിപ്പിക്കും, ആർക്കും ഒരു ഉപകാരവും ചെയ്യില്ല, എപ്പോഴും അശുദ്ധമായ ചിന്തകൾ മാത്രം, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും, സകല ദുർഗുണങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ആ നടപ്പ് കണ്ടാൽ എന്ത് ഭക്തിയാണെന്നറിയാമോ? ഞായറാഴ്ച രാവിലെ ഒരു ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ട് ആരാധനയ്ക്കെന്ന് പറഞ്ഞു പോകുന്ന ആ പുറമെയുള്ള മനുഷ്യൻ വളരെ വ്യത്യസ്തനാണ് അകത്ത്. ആ പ്രാർത്ഥന കേട്ടാൽ ഏത് മരവും ചാഞ്ഞു വരും. സാക്ഷ്യം ഒന്നും പറയേണ്ട കരയേണ്ടിടത്ത് കരഞ്ഞും തകരേണ്ടിടത്ത് തകർന്നും ഉള്ള ഒരു അഭിനയം. പക്ഷേ അകം ഇന്നും അശുദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ പ്രശ്നം ഇതായിരുന്നു. ദൈവം തന്റെ 10 കൽപ്പനകൾ അവരുടെ മേൽ ഒന്ന് ചെലുത്തി നോക്കി, പ്രത്യേകിച്ച് മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന കൽപ്പനകൾ തുടങ്ങി. അവരുടെ തൊഴിലിലും സാമൂഹ്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എപ്രകാരമായിരുന്നു വർദ്ധിച്ചിരുന്നത്? ദൈവം അങ്ങനെ ചെയ്തപ്പോൾ അവരുടെ യഥാർത്ഥ അവസ്ഥ വെളിയിലായി. എന്തുകൊണ്ട് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടില്ല എന്നും ഉത്തരം നൽകിയില്ല എന്നും ഉള്ള കാര്യങ്ങൾ അപ്പോൾ മനസ്സിലായി. 7:12 ഞാനൊന്ന് വായിക്കട്ടെ. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയിങ്കിൽ നിന്ന് ഒരു മഹാകോപം വന്നു. നെബുക്കനേസർ യെരുശലേം നശിപ്പിച്ചതും ഈ ജനത്തെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയതുമെല്ലാം പരിതാപകരമായ കാര്യമായിരുന്നു. ഭയാനകമായ അന്തരീക്ഷം. ആ ജനം ഭക്തരായിരുന്നു. അവർ തെറ്റിക്കാതെ ആചാരക്രമങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും അകലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിനൊരു ആക്ഷേപമായിരുന്നു. ദൈവശബ്ദം കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കുന്നത് വളരെ വലിയ അപകടം ആകുന്നു. പിന്നീട് ഹൃദയത്തെ തിരിക്കുവാൻ സാധിക്കാത്തതുപോലെ നാം കഠിന ഹൃദയരാകും. ഓരോ ദിവസവും നാം ദൈവശബ്ദം കേൾക്കുന്നു, പക്ഷെ ഹൃദയം തുറന്ന് അവ അനുസരിക്കുവാനാണോ, ഹൃദയം കഠിനപ്പെടുത്തി മറുതലിച്ച് നിൽക്കുവാനാണോ താങ്കളുടെ പുറപ്പാട്? ഹൃദയം കഠിനമാക്കുന്നതിലൂടെ ദൈവശിക്ഷ മാത്രമാണ് നാം നേടിയെടുക്കുന്നത്. 13 നാം വായിക്കുന്നത്, ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പോലെ തന്നെ അവർ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ലതാനും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ ജനത്തോട് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ വിളിച്ചു, ഞാൻ നിങ്ങളോട് യാചിച്ചു, പക്ഷെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചില്ല. പക്ഷെ അവർ പ്രശ്നത്തിലായപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് അടിമകളായി പോകുവാൻ മനസ്സില്ല, ഞങ്ങൾ നീ പറയുന്നത് കേൾക്കാം, ഞങ്ങൾ ഇതാ നിന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ദൈവം പറയുന്നത്, നിങ്ങൾ നിലവിളിച്ചാലും ഞാൻ കേൾക്കയില്ല എന്നത്രേ. ഇന്ന് ദൈവം ശ്രദ്ധിക്കാത്ത അനേകം പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥിക്കുന്നവർ ആത്മാർത്ഥത ഇല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുവാൻ സാധ്യമല്ല. എപ്പോഴും എൻ്റെ ഒരു ആവശ്യത്തിനായി ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമല്ലോ. ഒരു വ്യക്തിക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് തന്റെ കുട്ടിക്ക് വല്ല രോഗവും വരുമ്പോൾ മുട്ടുകുത്തി കുട്ടിയുടെ ജീവനെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന പരിപാടി. ദൈവം ആ പ്രാർത്ഥന കേൾക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ ഇരിപ്പ് ആദ്യം ദൈവം നോക്കും. താങ്കൾ ഏത് സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചോ, എത്ര വലിയ പ്രാർത്ഥന മനുഷ്യനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ, ഏത് പുണ്യവാളനിൽ നിന്ന് കൂടിയും പ്രാർത്ഥിച്ചോ, താങ്കൾ ദൈവവുമായി ശരിയായ ബന്ധത്തിൽ ആകാത്തിടത്തോളം കാലം ദൈവം താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകില്ല. ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം താങ്കളുടെ ജീവിതം ദൈവത്തിന് അംഗീകരിക്കാവുന്നതാകണം. ദൈവം ഒരു മനുഷ്യനെ അംഗീകരിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാകുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിൽ ആയി തീർന്നിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ താങ്കളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവമില്ലാത്ത ജീവിതം ജീവിച്ചിട്ട് ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകുന്ന ഒരു ദൈവമല്ല ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന വിശുദ്ധനായ ദൈവം. തൻ്റെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയത്രേ. സകല പ്രമാണവും മറികടന്ന് അനുഗ്രഹിക്കാമെന്നല്ല ദൈവം പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ കയ്പും നീരസവും അസൂയയും വെച്ചുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും? താങ്കളുടെ സഹോദരിയോട് പിണങ്ങിയിരിക്കുമ്പോൾ എങ്ങനെ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും? താങ്കളുടേതല്ലാത്ത ആ മുതൽ ഇന്നും കൈവശം വെച്ചുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? ദൈവം കേൾക്കുമെന്നാണോ? പലർക്കും പ്രാർത്ഥനാ സ്ഥലങ്ങൾ സിനിമാ തിയേറ്റർ പോലെയാകുന്നു. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ എന്തൊരു രസം! ഈ ലോകത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വെള്ളിത്തിരയിൽ കാണുമ്പോൾ ജനം അങ്ങനങ്ങ് സന്തോഷിക്കും. എന്നാൽ വെളിയിൽ വന്നു കഴിയുമ്പോൾ പഴയ സ്ഥിതിയിൽ തന്നെ വീണ്ടും. ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ നേരിടുവാൻ ശക്തി ആർജിക്കേണ്ടതിന് പകരം ഉള്ള ശക്തി കൂടി ചോർന്നു പോകുന്നതുപോലെ തോന്നും. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചിട്ടില്ലാത്ത പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിക്കുവാൻ ചെന്നിരിക്കുമ്പോൾ കേൾക്കുന്നത്, ദൈവം നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കും, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി മാത്രം ഉണ്ടാകും, നിന്റെ കടമെല്ലാം വീട്ടും, നിന്റെ മക്കളെല്ലാം ഉടനെ വിദേശത്ത് പോകും, അങ്ങനെ ആ പട്ടിക നീണ്ടു നീണ്ടു പോകും. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ട പാവം പ്രാർത്ഥനാക്കാരൻ പ്രാർത്ഥനാ സ്ഥലത്തു നിന്നും മടങ്ങുമ്പോൾ പണ്ടത്തെ അവസ്ഥയിൽ തന്നെയാകും. പ്രാർത്ഥനയ്ക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും മറുപടി ഉണ്ടാകും. ഈ സത്യം നാം മറക്കരുത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പ്രാർത്ഥിച്ചതായി 2 കൊരിന്ത്യർ 12 നാം വായിക്കുന്നു. ഈ പ്രാർത്ഥനാ വീരൻ ന്യായമായ ഒരാവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്നല്ല, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു തൻ്റെ ശരീരത്തിലെ ശൂലമൊന്നും മാറിക്കിട്ടുവാൻ. പക്ഷേ ദൈവം നൽകിയ മറുപടി ശൂലം അവിടെ ഇരുന്നോട്ടെ, അത് സഹിക്കുവാനുള്ള കൃപ താൻ പൗലോസിന് നൽകാം എന്നാണ്. ദൈവത്തിന്റെ മറുപടി ലഭിച്ച പൗലോസ് പിന്നെ ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അടുത്ത വ്യക്തിയാണോ? എങ്കിൽ ദൈവവുമായുള്ള താങ്കളുടെ ബന്ധം ഒന്ന് പരിശോധിക്കൂ. ദൈവഹിതത്തിനായി പ്രാർത്ഥിക്കൂ. ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിൽ വരാതെ പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയും ഒരു മതപരമായ ചടങ്ങ് എന്നല്ലാതെ മറ്റൊന്നുമല്ല. അത് താങ്കളെ എങ്ങും എത്തിക്കില്ല. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ ഉപദേശങ്ങൾ ആവശ്യമെങ്കിൽ തീർച്ചയായും നൽകി തരുവാൻ ഞാൻ തയ്യാറാണ്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാനൊരു ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ അവർ അറിയാത്ത സകല ജാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു. ദേശമോ ആരും പോക്കുവരുത്തില്ലാതെ വണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായി തീർന്നു. അങ്ങനെ അവർ മനോഹര ദേശത്തെ ശൂന്യമാക്കിക്കളഞ്ഞു. മനോഹര ദേശത്തെ ശൂന്യമാക്കിക്കളഞ്ഞു എന്ന് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നതിനെ പ്രത്യേകം നാം ഒന്ന് ശ്രദ്ധിക്കണം. അവൻ ആ ജനത്തെ മാത്രമല്ല ദേശത്തെയും ശിക്ഷിച്ചു. ആ ദേശത്തേക്ക് ഇന്ന് സന്ദർശനത്തിനായി പോകുന്ന പലരും വളരെ നിരാശയിലാണ് മടങ്ങി വരുന്നത്. കാരണം അവർ കേട്ടിട്ടുള്ളത് ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാകുന്നു എന്നാണ്. ഒരു സമയത്ത് അത് അപ്രകാരമായിരുന്നു എന്നത് ശരിയാണ്. ആ പ്രദേശം ഏദൻ തോട്ടം പോലെയായിരുന്നു. ഇന്ന് ആ സ്ഥലം ആകെ ശൂന്യമായി. ഒരിക്കൽ മനോഹരമായിരുന്നത് ഇന്ന് ശൂന്യമായിരിക്കും. ആ ദേശത്തെക്കുറിച്ചുള്ള പ്രവചനം ഇനിയും നിവൃത്തിയായിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇന്നും ആ പ്രദേശം പഴയ സ്ഥിതിയിലേക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഒരു ദിവസം ഈ ശൂന്യസ്ഥലം മനോഹര പ്രദേശമാകും. അപ്പോൾ ദൈവവചനത്തിന്റെ നിവർത്തീകരണം നമുക്ക് കാണാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നുണ്ടോ? താങ്കളുടെ പ്രാർത്ഥന മതപരമായ ഒരു ചടങ്ങ് എന്നതിലുപരിയായി എന്തെങ്കിലും ആകുന്നു എന്ന ഉറപ്പ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ജീവിതത്തെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തിയില്ലോ? ദൈവം താങ്കളെ അംഗീകരിച്ച് തൻ്റെ ഹിതം വെളിപ്പെടുത്തും. അതാകുന്നു ജീവിതത്തിലെ സന്തോഷം.